Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Mandukyam commentary presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
അവൻ പറയാത്ത തരത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യും. എന്ന് പത്രങ്ങളും പത്രക്കാരും ഉണ്ടായോ അന്ന് മുതൽ മനുഷ്യന്റെ ശാന്തിയും പോയി. ചാനൽ എന്ന് പറയുന്ന എല്ലാം മാധ്യമം ഒന്നിച്ചു പറഞ്ഞ നേരം നുണയാണെങ്കിൽ പറയാം. അല്ല, അത്രയും സംഘർഷം ഉണ്ടാകുമ്പോഴാണ് എന്തെങ്കിലും ധനലാഭം ഉണ്ടാകുന്നത്. അത് അവർക്ക് ജീവിതമല്ല, അത് അടുത്തവനുള്ളതാണ് അവരുണ്ടാക്കുന്നത്. ഇതൊരു ചാക്രിക ആപത്താണ്. വിശ്വസത്തിൽ വൈശ്വാനരന്റെയും തൈജസന്റെയും ലോകങ്ങളിൽ ആനന്ദമില്ലെന്ന് ഏതൊരുവൻ അറിഞ്ഞിരിക്കുന്നുവോ, ഏതൊരുവൻ തന്റെ പ്രാജ്ഞഭാവം നിലനിൽക്കുന്ന നിസ്തുലമായ ആനന്ദത്തിന്റെ നിശബ്ദതയിലേക്ക് നീങ്ങുവാനൊരുങ്ങുന്നു, അവിടെയാണ് ശാന്തിയുടെയും പരിണാമത്തിന്റെയും വികാസത്തിന്റെയും അറിവിന്റെയും ആദരണീയമായ ഔത്സുഖ്യത്തിന്റെയും ഇതിഹാസങ്ങൾ നിലകൊള്ളുന്നു. ശബ്ദത്തെ അനാവരണം ചെയ്യുന്നതിനേക്കാൾ ശബ്ദങ്ങൾക്കു പിന്നിലെ നിശബ്ദതയെ അനാവരണം ചെയ്തറിയേണ്ടതാണ്. ഏതൊരു ശബ്ദത്തിനും പിന്നിൽ, ഏതൊരു വൈശ്വാനര സങ്കല്പത്തിനും പിന്നിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രാജ്ഞഭാവം കുടികൊള്ളുന്നു. അതിൽ കൂടി മാത്രം സഞ്ചരിക്കുമ്പോൾ ലോകത്ത് ശത്രുക്കളില്ലാതാവും, മിത്രങ്ങളില്ലാതാവും, ആനുഭൗതികമായ ഏകത ബോധ്യപ്പെടുകയും ചെയ്യുന്നു. ആരെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ ശബ്ദം ചെവിയിൽ കേൾക്കാതിരിക്കുകയും ശബ്ദിക്കുന്നവന്റെ ഉള്ളിലെ സ്നേഹത്തെ കാണുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പറയുന്നവനും കേൾക്കുന്നവനും എന്ന രണ്ട് തലങ്ങൾ ഇല്ലാതാകുമ്പോൾ അഭിപ്രായ വ്യത്യാസമെന്നൊന്നില്ലാതാകുന്ന പ്രാജ്ഞനിലേക്ക് പോയിരുന്നു. ഭാര്യ ഒരു വാക്ക് കേട്ടു, കോവിച്ചവണ് കൂടെയുള്ള ആളറിയിപ്പോ പറഞ്ഞു, എന്താ നിങ്ങൾ മറുപടി ഇവിടെ എന്നോട് എത്ര സ്നേഹമുള്ളതുകൊണ്ട് എന്നോടവള് കോവിച്ചു. അവൾ ഉപയോഗിച്ച വാക്കൊന്നും ഞാൻ കണക്കിലെടുത്തിരുന്നില്ല. ആ വാക്കുകൾ സ്വപ്നങ്ങളായി ജാഗ്രതയായി അവളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വിങ്ങി വിങ്ങിയ സ്വപ്നങ്ങളുമായി ഞാൻ ഇങ്ങനെ പെരുമാറുമായിരുന്നുവെന്നും ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നുവെന്നും ഞാൻ അത് ചെയ്യുമായിരുന്നുവെന്നും സ്വപ്നം കണ്ട് സഹിച്ച് ഇന്നല്ലെങ്കിൽ നാളെ അതായിത്തീരുമെന്ന് വിചാരിച്ച അവൾ ഞാൻ അതാകാത്തതിലുള്ള ആ വേദനയും രോഷവും എല്ലാം ഒതുക്കി വെച്ച് എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് മടുത്തു. ആ നിശബ്ദത അവളുടെ സ്വപ്നത്തെ ഭേദിച്ച് ജാഗ്രതയിലേക്ക് വന്ന് വൈശ്വാനരനായി വാക്കുകളായി പൊട്ടിപ്പുറപ്പെട്ടതാണത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് മറുപടി പറയാം. ആ അവൾ അവളല്ല, ഞാൻ തന്നെയാണ്. ഇത് തിരിച്ചറിഞ്ഞല്ലാതെ വ്യക്തിയും വ്യക്തിയും തമ്മിൽ സാമ്യവും സാഹോദര്യവും ദാമ്പത്യവും അനുരണനവും യോജിപ്പും ഏകീഭാവവും സുസാധ്യമല്ല. എത്ര വിദ്യാഭ്യാസമുണ്ടോ അത്രയും അകലം കൂടുമെന്നല്ലാതെ, എത്ര ധനം സമ്പാദിച്ചുവോ അത്രയും അകലം കൂടുമെന്നല്ലാതെ, എത്ര നേട്ടങ്ങളുടെ പട്ടിക നിരത്താനുണ്ടോ അത്രയും അകലം കൂടുമെന്നല്ലാതെ. തന്നെ പേര് വിളിക്കുന്ന തന്റെ കുട്ടി 5.5 വയസ്സിൽ തന്നെ പേര് വിളിക്കുകയും തന്റെ മുത്തശ്ശൻ തന്നെ വിളിച്ചതുപോലെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന തന്റെ കുട്ടി ഉപയോഗിക്കുന്ന പദതല്ലരങ്ങളിൽ തന്നോടുള്ള സ്നേഹത്തിന്റെ ബഹിർ പ്രകടനമാണതെന്ന് തിരിച്ചറിയുന്ന ഒരു അച്ഛന് മാത്രമേ ആ കുഞ്ഞിനെ എടുത്ത് മുത്തം കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നീ ആ നിന്റെ തള്ളയുടെ പ്രകൃതം നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞും അച്ഛനും ദിഗന്ധങ്ങളെ നടുക്കുമാർ അകലുക മാത്രമാണ്. മാനവജീവിതത്തെ മുഴുവൻ മാണ്ഡൂക്യത്തിന്റെ വൈശ്വാമര തൈജസ പ്രാജ്ഞസങ്കല്പങ്ങളിലിട്ട് ഉലർത്തിയെടുത്താൽ ജീവിതാനന്ദത്തിന്റെ ഏകീഭാവങ്ങൾ അത്രയും തികഞ്ഞ പ്രാജ്ഞഭാവത്തിന്റെ നിശബ്ദതയിൽ അങ്കിതമാണെന്ന് ഏതൊരു സൂക്ഷ്മദൃക്കിനും ബോധ്യമാവും. നിശബ്ദത എന്നെ പേടിക്കുന്നു. കാരണം പ്രാജ്ഞഭാവത്തിൽ ഇത് മനസ്സിലാക്കുന്നത് കൊണ്ടാണെങ്കിൽ അത് സുഷുപ്തിയേക്ക് അപഗ്രഥിച്ചാണ്. ഇത് വളരെ എളുപ്പമാണ്, അത്രയും അപഗ്രഥിക്കാനൊന്നുമില്ല. മാണ്ഡൂക്യം സ്ട്രെയിറ്റാണ്, അത് വേറെ വഴിയൊന്നുമില്ല, വളരെ സ്ട്രെയിറ്റാണ്. അത് പ്രാജ്ഞന്റേതാണ്, പ്രകർഷേണെ അറിയുന്നവൻ. നല്ല പോലെ ഞാൻ അറിയുന്നു ഒന്നിനെ എന്ന് പറഞ്ഞാൽ അത് ഞാൻ തന്നെയാണെന്ന് അറിയുന്നത്. അത് എന്നൊന്നില്ലാത്തതാണ് ഈ അറിവ്. അത് എന്ന് വേറിട്ടൊന്നറിയാനില്ലെങ്കിൽ എവിടെ വേറിട്ട് കാണുന്നുവോ അവിടെ എല്ലാം ദുഃഖമുണ്ട്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അത് അവന്റെ വീടാണ് എന്ന് തോന്നിയാൽ പിന്നെ ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒന്നും പറ്റില്ല. ശരിയല്ല, അതുകൊണ്ടാ നിങ്ങളെ വിളിച്ചിരുത്തിയാൽ നിങ്ങൾ ഇരിക്കുകയല്ല. ശരിയല്ല, കാരണം നിങ്ങളെ അല്ലാന്നൊരു തോന്നലുണ്ട്. ആ ഇരിപ്പ് കാണുമ്പോ അറിയാം നിങ്ങൾ ഇരിക്കുകയല്ലേ. ഇരിക്കാതിരിക്കുകയാണ്. അതിനകത്ത് വേറെ ഏതെങ്കിലുമുണ്ട്, ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും. കാരണം അത് അവരുടേതാണ്. ഉടമ പോലും അന്യനായി പോകുന്ന ശരിയല്ല, ചെല്ലു കയറുന്ന അങ്ങനെയാണ്. അതാ ജീവിതത്തിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഒരാളോട് പേര് ചോദിക്കണം, പേരറിയണം. ശരിയല്ല, എവിടെയാണെന്നറിയണം, ജാതി അറിയണം, മതം അറിയണം. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ അകലം നിലനിർത്തി ബന്ധപ്പെടണം. ശരിയല്ല, മറ്റൊന്നാവും വേണ്ട. നിങ്ങൾ ആരാണ്, എവിടുന്നാണ്, എന്താണ് എന്ന് പറയണ്ട. നിങ്ങൾ ഞാൻ തന്നെയാണ്. അങ്ങനെ ബന്ധപ്പെടാൻ കഴിയുന്നു. അതായി പ്രാജ്ഞനിലേക്ക് പരിണമിക്കുന്നു. അവര് വിചാരിക്കുന്നില്ല, നമ്മൾ വിചാരിച്ചാൽ പറയട്ടെന്ന്. നമ്മൾ വിചാരിച്ചാൽ തന്നെ അവർ വിചാരിക്കുന്നില്ലെന്നും അവർ വിചാരിക്കാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നില്ലെന്നും കൂടി വിചാരിക്കുന്ന ഒരു തൈജസനും വൈശ്വാമരനും അവൻ എത്ര ഭയങ്കര. അവര് വിചാരിക്കുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല എന്ന് പോലുമല്ല. അവര് വിചാരിക്കുന്നില്ലെന്ന് നമ്മൾ അറിയുകയും അവര് വിചാരിക്കാത്ത കൊണ്ടാണ് നമ്മൾ വിചാരിക്കാത്തതെന്ന് കണ്ടെത്തുകയും അതുകൊണ്ട് നമുക്കിപ്പോൾ വിചാരിക്കാൻ സൗകര്യമില്ലെന്ന് തീരുമാനിക്കുകയും അതുകൊണ്ട് ഈ സംഘർഷം മതി, ശാന്തി വേണ്ട എന്ന് നിശ്ചയിക്കുകയും ചെയ്യുന്ന നമ്മളെക്കാൾ ഭയങ്കരന്മാർ, ഭയങ്കരികൾ ആരുണ്ടാവും? പിന്നത്തെ വടക്കിനുള്ളവയെ ഞാൻ മാത്രല്ല, സ്വാമി പറഞ്ഞു ഭയങ്കരിയാണ്. അപ്പൊ നല്ല ഒന്ന് ആലോചിച്ച് നോക്കുക, ഏത് പ്രശ്നവും വളരെ സാമഞ്ജസ്യത്തോടുകൂടി തീർക്കാൻ, വളരെ സമചിത്തതയോടുകൂടി ഇല്ലാതാക്കാൻ നിശബ്ദതയ്ക്ക് കഴിയും. നിശബ്ദത ശീലമായിട്ടുള്ളവന്റെ സാന്നിധ്യത്തിൽ ആ സുഷുപ്തിയിൽ അങ്കിതമായ ആനന്ദം സമസൃഷ്ടങ്ങൾ അനുഭവിക്കുകയാൽ അവ ശാന്തമായിരിക്കുകയും ചെയ്യും. പഴയകാലത്ത് ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് പുരുഷനായിരുന്നപ്പോൾ കുട്ടികൾ ശാന്തമായിരുന്നത് അമ്മയുടെ അടുക്കലാണ്. ശരിയല്ല, ശരിയല്ല. അമ്മയുടെ അടുക്കള പൂർണ്ണ ശാന്തരാണ് കുട്ടികൾ. അച്ഛന്റെ അടുക്കലും ഭയം കൊണ്ട് ശാന്തരെ പോലെയാണ്, ശാന്തരെ പോലെയാണ്. അതിനൊരു അഗ്നിപർവ്വതം പോലെ നിൽക്കുക. എപ്പോ വേണമെങ്കിലും പൊട്ടാം. ഇന്ന് നേരെ തിരിച്ച, ഇന്ന് നേരെ തിരിച്ച, ഇന്ന് നേരെ തിരിച്ച. ഇന്ന് പൊതുവെ ജനങ്ങളുടെ ഇടയിൽ നോക്കിയാൽ കുട്ടികൾ അച്ഛൻ്റെ അടുത്ത് ശാന്തര, പിള്ളേരുടെ ഒറ്റല്ല. ഇന്ന് ബഹളങ്ങൾ ഉണ്ടാക്കാനും അടിയുണ്ടാക്കാനും പോകാതെ ഈ വയ്യാവേലി ഒന്നും വേണ്ട എന്ന് തോന്നുന്നത് ഇന്ന് പുരുഷനാണ്. കാരണം ഇന്ന് വിദ്യാഭ്യാസം സ്ത്രീക്കാകുന്നത്, പുരുഷന് വിദ്യാഭ്യാസം കുറവാണ്. ശരിയല്ല, പൊതുവെ പുരുഷന് വിദ്യാഭ്യാസം കുറവാണ്. ഇന്നലെ പുരുഷന് മാത്രമേ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ, സ്ത്രീക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. പുരുഷൻ ലോകത്തുള്ള മുഴുവൻ അറിവും തപ്പി പിടിച്ചുകൊണ്ട് വരുന്നു, കാണുന്ന ലൈബ്രറിയിലുള്ള പുസ്തകം മുഴുവൻ വായിക്കുമായിരുന്നു. അന്ന് സ്ത്രീക്ക് ഇതിനൊന്നും നേരമില്ലായിരുന്നു, അവൾക്ക് ഒരേ ഒരു അറിവേ ഉണ്ടായിരുന്നുള്ളൂ, തന്റെ ആന്തരികമായ അറിവ്, തന്റെ ബോധം മാത്രം. അതിന്റെ നിശബ്ദതയിൽ ഇയാളുടെ അറിവെല്ലാം ഭസ്മീകരിച്ചു പോകുമായിരുന്നു. ഇന്ന് പുരുഷന് സമയമില്ല ഈ പുസ്തകമൊക്കെ എടുത്ത് വെച്ച് വായിക്കാൻ. സ്ത്രീക്ക് പുസ്തകങ്ങൾ വായിക്കാൻ നേരം, സീരിയൽ കാണാൻ നേരം. സീരിയൽ മാത്രമല്ല, മാസികകളിലുള്ള അറിവ്, പിന്നെ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ അറിവ്. ഇന്ന് മീറ്റിങ്ങുകളിലൊക്കെ ഭൗതിക വിഷയങ്ങളിലേക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്ന അറിവ്, അത് ഭാഗവതം വഴി, രാമായണം വഴി, എല്ലാ സ്ഥാനത്തിലും പുറത്തേക്ക് അറിവ് കൊണ്ടുപോകുന്നത്, അകത്തേക്കൊന്നുമല്ല. ഞാൻ പോയിരുന്നു ഭാഗവതത്താണ് നടത്തുന്നത് അല്ലെ മാണ്ഡൂക്യ ഉപനിഷത്താണ് നടത്തുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിലെ കഥയും കൂടെ പറഞ്ഞുണ്ടാവുന്നത്, എന്നാലേ നിങ്ങൾ ആളിരിക്കുള്ളൂ. ശരിയല്ല, വിഷയലോകങ്ങളെ അവിടെ പഠിപ്പിക്കുന്നത്, സാധനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് രാമായണ പ്രഭാഷണം, മാണ്ഡൂക്യ ഉപനിഷത് പ്രഭാഷണം എന്നൊക്കെ ആയിരിക്കും പേരെഴുതിയിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ അന്തസ്ഥമായിരിക്കുന്ന ബോധത്തിലേക്കല്ല ഞാൻ കൊണ്ടുപോവാ. പുറത്തേക്കുള്ള അറിവുകൾ ഇങ്ങനെ വലിച്ചു വാരിയെറിയുകയാണ്, അതിന്റെ പളപളപ്പിലാണ് നിങ്ങളിരിക്കുന്നത്. അത് മുഴുവൻ നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കാൻ ഇടയ്ക്ക് പറ്റാത്തതുകൊണ്ടാണ് പുറകിൽ ഞങ്ങൾ ഒരുപാട് ദൃശ്യങ്ങളൊക്കെ ഉണ്ടാക്കും, അതിൽ ഒരുപാട് ബൾബൊക്കെ ഇടും, അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതിനിടയിൽ ഈ പരിപാടി നടക്കുന്നത് കൂടെ വെച്ച് പണിക്കാരും അവരൊക്കെ ഉണ്ടാവും, അവരുമായിട്ടുള്ള സംഭവം ഉണ്ടാവും. ഇടയ്ക്കിരുന്ന് ബോർഡടിക്കുമ്പോൾ ക്ലാസ്സിൽ മരുന്നേച്ചു പോയി അവിടുന്ന് ഒരു പരിപ്പുടേം ചായ അടിക്കാൻ നോക്കും, അപ്പൊ അവിടുന്ന് കുറച്ച് അറിവ് കിട്ടും. ക്ലാസിന്റെ മാണ്ഡൂക്യ ഉപനിഷ ക്ലാസിന്റെ ഇടത്തെ സൈഡില് ഒരു ക്യാൻറ്റീൻ രാവിലെ മുതൽ രാത്രി വരെ പ്രവർത്തിക്കുകയാണ്, മനസ്സിലായല്ലേ? അതെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങോട്ട് നിങ്ങൾ ചെല്ലുമ്പോ അതിനകത്ത് ഇഡലിയും പരിപ്പൂടിയൊക്കെ എടുത്തിരുന്ന കുറെ മാന്യന്മാരായ ഭക്തന്മാരുണ്ടാവും. എന്ത് കൃത്യടാ മനുഷ്യനെ അവിടെ പോയാൽ, ഇവനൊക്കെ വിവരമുള്ളൂ. നമ്മൾ ഈ കാശെല്ലാം പിരിച്ച് ഇവനെ തീറ്റാൻ കൊടുത്തുവന്ന് ഇവനൊക്കെ തല്ലു കൊടുക്കണ്ടല്ലേ, അതിൽ നിന്ന് ഒരറിവ് കിട്ടും. ഇത് ഒട്ടപ്പുറത്ത് അവിടുന്ന് ഇറങ്ങുമ്പോഴാണ് പ്രസിഡന്റിനെ എഴുന്നള്ളിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് അയാളെ കണ്ടു, ഒന്ന് തൊഴിലുകളെ അന്നേരിച്ച് മുമ്പിൽ ചെന്നു, അയാളിതിന്റെ കഷ്ടപ്പാടും വിഷമവും ഒക്കെ പറഞ്ഞിട്ട് എവിടുന്നൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അങ്ങനെ സൗദി അറേബ്യയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആ ചെക്കിന്റെ കാര്യവും ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ചെക്ക് ഒപ്പിട്ട് കൊടുത്തു, ആ പണം വഴി ഒരു അറിവുണ്ടാവും. ഇതൊക്കെ പണ്ട് പുരുഷനായ ചെയ്തിരുന്നത്. ശരിയല്ല, ഇവിടെ നിന്ന് പോകാൻ സ്ത്രീക്ക് നേരം ഉണ്ടാവില്ല. ഇന്ന് പുരുഷനെ വീട്ടിലിരുത്തിയിട്ട് ഇതിനൊക്കെ പോകുന്നത് സ്ത്രീയാ. സ്ത്രീകൾ നാരങ്ങ വെള്ളം കുടിക്കാൻ ചിലവാക്കുകയില്ല എന്ന് വേണമെങ്കിൽ തന്നെ മതിക്കാം. അവർക്ക് പ്രിയം വരുന്ന എല്ലാ വൃത്തികേടുകൾക്കും ചിലരെടുത്താൽ ന്യായീകരിക്കുകയും, ഞാൻ തവണല്ലോ, ഗ്രാമം ഉൾപ്പെടെ സ്ത്രീയുടെ പ്രിയവും പഥ്യവും നേടിക്കഴിഞ്ഞവൻ എത്ര കളിപ്പിക്കുമ്പോഴും അങ്ങനെ അവരുടെ മനഃശാസ്ത്രം അറിയുന്ന അലങ്കാര ഗേറ്റ് ഉണ്ടാക്കുന്നവനും അവരുടെ മനഃശാസ്ത്രം അറിയുന്ന കസേര ഇടുന്നവനും അവരുടെ മനഃശാസ്ത്രം അറിയുന്ന നാല് ഡ്രൈവർമാരും അവരുടെ മനഃശാസ്ത്രം അറിയുന്ന കുറെ ആഡംബരം വേണമെന്ന് പറഞ്ഞ് കൊണ്ടിരുന്നവനും കൊണ്ടുവന്നാൽ സ്ത്രീ തീരുമാനിച്ചാൽ പുരുഷനും അതിന്റെ പുറകെ പോകണമെന്നുള്ളത് കൊണ്ട് മറ്റതിനേക്കാൾ അപകടകരങ്ങളായ നഷ്ടങ്ങളിൽ പതിക്കാൻ വഴിയുണ്ടെന്നാണ് അതിന്റെ ഒരു ഭാഗം. ഷാപ്പിലോട്ട് പോകുമെന്ന കാര്യം ഞാനും സമ്മതിക്കും. ഇത് ഷാപ്പിലല്ലെങ്കിൽ ഷാപ്പിനേക്കാൾ മോശമായി പോകുമെന്നേ ഞാൻ പറഞ്ഞു. പുരുഷന്മാർ ഇടപെടുന്ന ഒരു സ്ഥലത്ത് ഒരു കോൺട്രാക്ട് കൊടുക്കാൻ നേരത്ത് അത് ഇത്രയും രൂപയാവില്ല. പിന്നെ അത് കൊടുക്കുകയാണെങ്കിൽ അവൻ എന്തെങ്കിലും പേഴ്സണൽ ലാഭത്തിനാവരുത്. ശരിയാണ്, നമുക്കത് അയാൾക്ക് തന്നെ കൊടുത്തേക്കാം. നമുക്ക് വേണ്ടി അത് ചെയ്യുമെന്ന് പുരുഷൻ പറയുകയാണെങ്കിൽ അയാളെ പേഴ്സണലായി കുറെ പണം അവനുണ്ടാക്കുന്നുണ്ട് അതിനകത്ത്. ശരിയാണ്, 5 പൈസ കൊടുക്കാതെ കാലം കരഞ്ഞു പോകുന്ന മുഖമുള്ള ഒരു സ്ത്രീയെ പ്രശംസിച്ചു കഴിഞ്ഞാൽ 5 പൈസ കൊടുക്കാതെ കോൺട്രാക്ട് അടിച്ചുകൊണ്ട് പോകാമെന്ന് മാത്രമല്ല, അവന്റെ ചെലവോട് ഇവിടെ വേണേൽ കയ്യിൽ കൊടുക്കുകയും ചെയ്യും. നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു, പൈപ്പൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അതിനിടയിൽ പൈപ്പ് നോക്കാൻ വന്നവൻ ഗവൺമെന്റ് വിട്ടതാന്ന് പറഞ്ഞു. പുരുഷൻ അവിടെ ഉണ്ടായി, ചിലപ്പോൾ അവൻ വരിക പോലുണ്ട്. അവനറിയാൻ കളിപ്പിക്കാൻ ചെന്നാൽ ചിലപ്പോൾ തന്നെ കിട്ടും. നിങ്ങളുടെ തൊട്ടപ്പുറത്തേൻ്റെ അപ്പുറത്തെ വീട്ടിലെ മാന്യനായ ഒരു മനുഷ്യന്റെ മകനാണെന്ന് പറഞ്ഞ് വേറൊരുത്തൻ കയറി വന്ന് ആ 500 രൂപ കടം ചോദിച്ചാൽ ഇല്ലല്ലോ, ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് 500 രൂപ ഇവിടെ നിന്ന് മേടിച്ചോളാനാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന രീതിയും തഞ്ചവും കൊണ്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്. ശരിയല്ല. നിങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കാൻ തയ്യാറാവില്ല, ഭർത്താവിനെ വിളിച്ച് ചോദിക്കാൻ തയ്യാറാവില്ല, കൊടുക്കും. കൊടുത്തു കഴിഞ്ഞ് അയാൾ വരുമ്പോ ഈ അക്കങ്ങനെ ഒരു മകനില്ല എന്ന് തെളിയിച്ചാൽ അവനെന്തു ഭയങ്കര എന്നെ പറ്റിച്ചല്ലോ എന്ന് ഒരു ഉടുപ്പില്ല നിങ്ങൾ പറയുകയും ചെയ്യും. അവൻ പറ്റിച്ചതൊന്നുമല്ല, അവന്റെ ആ സംഭാഷണത്തിന്റെ തഞ്ചത്തിനാണ് നിങ്ങൾ പണം കൊടുത്തത്. അപ്പോഴും മറ്റേ മകനായതുകൊണ്ട് കൊടുത്തതല്ല, ആ മകൻ തന്നെ വന്ന് ഒറിജിനൽ മകൻ തന്നെ വന്ന് നിങ്ങളോട് ചോദിച്ചാൽ ആ തഞ്ചമില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കില്ല. ഈ നഷ്ടങ്ങൾ പലപ്പോഴും അതുകൊണ്ടാണ് പലരും ഇപ്പോ പുരുഷനെ കണ്ട് റെസിപ്റ്റ് എഴുതിക്കാൻ പോകാറില്ല. ശരിയല്ല. വീടുകളിലൊക്കെ ചെന്ന പിരിവിനെ ഇരുന്നവർ മുമ്പിലിരിക്കുന്ന പുരുഷനോട് തന്നെ ചോദിക്കുന്നത് ചേച്ചി ഇവിടെ ഇല്ലെന്ന്. പല വീടുകളിലും പഴയ പോലല്ല. പണ്ടാണ് പിരിവിനെ ഇരുന്നവൻ ചേട്ടനില്ലേ, ആ ചേട്ടൻ ഉള്ളപ്പം വരാം എന്ന് പറഞ്ഞു പോവുക പറയുക. ഇപ്പൊ ചേട്ടനെ അവിടെ ഇരിപ്പുള്ളെങ്കിൽ ചേച്ചി ഉള്ളപ്പം വരാം പോട്ടെന്നാ പറയാ. മിക്കവാറും അങ്ങനെ തന്നെയാണ്. എക്സെപ്ഷൻസ് ആർ പൈസയുടെ കാര്യമൊക്കെ ഇപ്പൊ അങ്ങനെയാണ്. പേഴ്സും ചേച്ചിയുടെ കയ്യില, പേഴ്സും ചേച്ചിയുടെ കയ്യില. ചേട്ടനിപ്പോ പേഴ്സൊന്നുമായിട്ടല്ല നടക്കുന്ന, വെറും കൈയുമായിട്ടാണ് നടക്കുന്നത്. വണ്ടിയെ കയറിയാൽ ടിക്കറ്റ് എടുക്കുന്നവരാ ജനറൽ, ജനറൽ അപൂർവല്ല ചേച്ചി ജനറൽ. എന്റെ ചോദ്യം ജനറലാ, പഴയ തലമുറ, നിങ്ങളുടെ തലമുറ, നിങ്ങളുടെ തലമുറ ജനറലെല്ലാം മുഴുവൻ. ഞാൻ ഈ തലമുറയെ, നിങ്ങളുടെ തലമുറയിൽ കുറെ ഭാഗം അങ്ങനെയാണ്. അമ്മയുടെ ആ അമ്മയുടെ പ്രായത്തിൽ മുഴുവൻ പേരും അങ്ങനെയാണ്. എനിക്ക് സമ്മതമാണ്. ആ പറഞ്ഞ അമ്മ ഒരു 15 വയസ്സ് കുറവുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 15 വയസ്സ് കുറവുണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. ശരിയല്ല, ശരിയല്ല. ഒരു 15 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടാവുമെന്നാണ് എന്റെ ഒരു കണക്ക് കൂട്ടൽ. ഞാൻ 15 കൂട്ടിയത് എത്രയുണ്ട്, എത്രയുണ്ട്? ഇപ്പൊ തന്നെ നോക്കാം, നമുക്കിപ്പൊ തന്നെ തെളിയിച്ചിട്ട് പോവാം. എത്രയുണ്ട്? ആ പറഞ്ഞു, എത്രയുണ്ട്? തൻ്റെതായിട്ട് പറഞ്ഞു, പേടിക്കണ്ട. 83. എത്രയുണ്ട്? 53. അപ്പൊ 15 അല്ല, 30 വയസ്സിൽ കൂടുതൽ വ്യത്യാസമുണ്ട്. ഈ 30 വയസ്സിന്റെ വ്യത്യാസത്തിൽ, അതെ 30 വയസ്സിന്റെ വ്യത്യാസത്തിൽ നിങ്ങളുടെ തലമുറയിലേക്ക് വന്നാൽ ഒരു 15% സ്ത്രീകളാണ്, 15% സ്ത്രീകളാണ് ഭരണം നടത്തുന്നത്. 85% പുരുഷനാണ്. സമ്മതം. നിങ്ങളുടെ മക്കളുടെ തലമുറയിലേക്ക് വന്നാൽ 85% പുരുഷന്മാരല്ല, സ്ത്രീകളാണ് ഭരണം നടത്തുന്നത്. 100% ബാഹ്യ വിദ്യാഭ്യാസം, ബാഹ്യ വിഷയങ്ങളെ കുറിച്ചുള്ള വിദ്യാഭ്യാസം പുരുഷനേക്കാൾ കൂടുതൽ അവർക്കാണ്. എന്തുകൊണ്ടെന്നാൽ അടുക്കളയിലേക്ക് വെള്ളം എടുക്കേണ്ടതും പാത്രം കഴുകേണ്ടതും ഷോപ്പിങ്ങിന് പോകേണ്ടതും പട്ടിയെ കുളിപ്പിക്കേണ്ടതും, പണ്ട് സ്ത്രീ പശുവിനെ കുളിപ്പിച്ചിടത്തു നിന്ന് പട്ടിയെ കുളിപ്പിക്കേണ്ടതും അതിന് തീച്ച വാങ്ങിച്ചു കൊടുക്കേണ്ടതും അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതും കൊച്ചിനെ കുളിപ്പിക്കേണ്ടതും കൊച്ചിന്റെ തലമുടി ചെയ്യേണ്ടതും പൗഡർ ലീക്കേണ്ടതും ഒക്കെയായ പണികളിലേക്ക് വ്യാപരിക്കുമ്പോൾ ബാഹ്യ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് ഇന്നലെ സ്ത്രീക്ക് ലഭിച്ചിരുന്നില്ല എന്നതുപോലെ ഇന്ന് പുരുഷന് ലഭിക്കുന്നില്ല. അപ്പൊ ബാഹ്യ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് സ്ത്രീക്ക് കൂടി. ശരിയല്ല. ഒരു വീട്ടിൽ നിന്ന് സംസാരിച്ചാൽ ഇന്റർനാഷണൽ കാര്യങ്ങൾ സ്ത്രീക്കറിയുന്ന പോലെ പുരുഷനൊന്നും അറിയില്ല, ശരിയല്ല. ഭാരതീയ ഇതിഹാസങ്ങൾ ഇന്ന് സ്ത്രീക്കറിയുന്ന പോലെ പുരുഷൻ അറിയില്ല, ശരിയല്ല. അറിയില്ല, ഒന്നുമില്ല. അതൊന്നും കാണാനുള്ള നേരം പണിയെടുക്കുന്ന വീടുകളിലെ പുരുഷന്മാർക്ക് നേരമില്ല, തീരെ നേരമില്ല. അതിന്റെ അണികളിൽപ്പെട്ടവന് പോലും നേരമില്ല, ഒരുപാട് നേരമുണ്ട്. മതം, രാഷ്ട്രീയം, ജാതി, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, എല്ലാത്തിനെ കുറിച്ചും അതും ഇതുമൊക്കെയായി അറിയുന്ന അറിവുകളെല്ലാം മസ്തിഷ്കത്തിലേക്ക് കയറിയിട്ട് അവയൊക്കെ അറിവാണെന്ന ഒരു ധാരണയിൽ വരുന്ന അഹന്ത മുന്നേറുമ്പോൾ പുരുഷനും സ്ത്രീയും തമ്മിൽ വ്യത്യാസം വളരെ വലുതാണ്. ഞങ്ങൾ സ്വാമിമാരിൽ മുതലെടുക്കുന്ന കാലത്താണ് ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾക്ക് മുതലെടുത്താണ് ഞങ്ങളുടെ മീറ്റിങ്ങുകളെല്ലാം കൊഴിപ്പിക്കുന്നത്. അതുകൊണ്ട് തൈജസ്വഭാവത്തിലേക്ക്, വൈശ്വാനര ഭാവത്തിലേക്ക് സ്ത്രൈണ സങ്കല്പങ്ങൾ വികസിക്കുകയും പ്രാജ്ഞഭാവത്തിലേക്ക് പോകുവാൻ പൗരുഷ സങ്കല്പങ്ങൾ ഒരുങ്ങുകയും ചെയ്തത് നൂറ്റാണ്ടു കൂടിയായി. സാമൂഹികമായി പറഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ട് പ്രാജ്ഞഭാവങ്ങളിലേക്ക് സ്ത്രൈണഭാവങ്ങൾ എത്തിച്ചേരുമ്പോൾ അതിന്റെ മുക്ത അനുഭവങ്ങളിൽ നിന്നാണ് കുടുംബവും രാഷ്ട്രവും സമൂഹവും രൂപാന്തരപ്പെട്ടത്. നിശബ്ദതയിൽ ചാനലിലൊരു പുരുഷനാണ് ചോദ്യകർത്താവായി വരുന്നതെങ്കിൽ അവൻ ഒരാളോട് ചോദിക്കുമ്പോൾ, മറ്റൊരാളോട് ചോദിക്കുമ്പോൾ അവന്റെ അറിവിന്റെ പരിമിതിയിലാ ചോദ്യം. ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയാണ് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഒരു മാധ്യമത്തിൽ ചോദ്യകർത്താവായി വരുന്നതെങ്കിൽ അവൾ ആദ്യം ഒരു വരവരച്ചിട്ടുണ്ട്. അതിനനുഗുണമായ ഉത്തരം പറയുന്നത് വരെ ഇവനെ വട്ടം തട്ടു. ഇനി എനിച്ചാൽ ശരിയല്ല ഞാൻ പറഞ്ഞത്. ഇനി പ്രധാനമന്ത്രിയായാലും പ്രസിഡന്റായാലും മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും ഏകോപന സമിതി കൺവീനറായാലും പാർട്ടി നേതാവായാലും അവൻ അവസാനം വെള്ളം കുടിച്ച് ഇവർ വരച്ച വരയിൽ തൂങ്ങും. റൈറ്റല്ല, അത്രയും ബാഹ്യമായ ചേതന സൃഷ്ടിയുടെ അതുല്യമായ പ്രഭാവം ഉൾക്കൊള്ളുന്ന സ്ത്രൈണതയിൽ രൂപാന്തരപ്പെടുമ്പോൾ സൃഷ്ടി വികലമായ വൈശ്വാനര തൈജസ സങ്കല്പങ്ങളിൽ നിന്ന് മാത്രമേ ഉണ്ടാവൂ. നിശബ്ദതയുടെ അതുല്യമായ ആനന്ദത്തിൽ നിന്ന് ഒരു കുഞ്ഞും ഈ വിശാല ലോകത്തിലേക്ക് ഇന്ന് ജനിക്കുന്നില്ല. ഒരു കുഞ്ഞും നിശബ്ദതയെ പേരി സമാധിസ്ഥനാൽ ഒരു മാതാവിന്റെയും ഉദരത്തിൽ നാളെയെ കാത്തിന്ന് തപസ്സനുഷ്ഠിക്കുന്നില്ല. അന്തസംഘർഷങ്ങളും ബാഹ്യസംഘർഷങ്ങളും ആതുര സംസ്കൃതിയും അസ്വസ്ഥതയും മസ്തിഷ്കത്തിൽ പേറി തന്റെയും തന്റെ സമൂഹത്തിന്റെയും സംഘർഷങ്ങൾ മുഴുവൻ നിലകൊള്ളുന്ന ഒരു തരത്തിൽ നിത്യസംഘർഷത്തിന്റെ നിത്യപ്രതീകമായി മാത്രമാണ് വിദ്യാഭ്യാസമുള്ള സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് ഓരോ കുഞ്ഞും ജനിക്കുന്നത്. രാമവിശ്വാസമോ സൂക്ഷിക്കുന്നതിൽ പ്രസ്താവയിട്ട് പോലെ ആവും. ശാരദാമഠം സൂക്ഷിക്കുന്നതിൽ നാളെ വിമൻസ് ലിബറേഷൻ സമരത്തിനെത്തുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ തൂത്തല്ലെങ്കിൽ നമുക്ക് പറയാം. ജനനം എന്നൊരു ശാന്തിയല്ല. ജാതകർമ്മവും നാമകരണവും ഇന്നൊരു ശാന്തിതമായ അന്തരീക്ഷത്തിലല്ല നടക്കുന്നത്. ആദ്യത്തെ ഉള്ള ഒരു കുഞ്ഞിന്റെ വായിലേക്ക് വയ്ക്കുമ്പോൾ നിശബ്ദമായ പ്രകൃതിയുടെ ഒരു ആനന്ദത്തിൽ അത് നടന്നിരുന്നു. ഇന്നത് സംഘർഷപൂരിതമായ ഒരു ആഘോഷത്തിന്റെ തിമിർപ്പിലാണ്. ആദ്യമായി കുഞ്ഞിന്റെ കരങ്ങൾ ആദ്യക്ഷരങ്ങൾ രചിക്കാനിരുന്നത് നിശബ്ദതയുടെ അഗാധ തലങ്ങളിലായിരുന്നു. ഇന്നല്ല, സംഘർഷത്തിന്റെയും ആഘോഷത്തിന്റെയും വെല്ലുവിളികളുടെയും ഏറ്റുമുട്ടലുകളുടെയും തിമിർപ്പിലാണ്. ശരിയല്ല, എല്ലാ ഉത്സവവും പോലെ ആഘോഷിക്കുന്ന ആധുനിക മനുഷ്യൻ, ആയിരം പേർ പങ്കെടുക്കുന്ന ഒരു ഉത്സവപ്പറമ്പിലിരുന്ന് അവന്റെ ജീവിതം വിരചിക്കുന്ന ഗർഭാധാനവും പുംസവനവും സീമന്തവും ജാതകർമ്മവും നാമകരണവും അന്നപ്രാശവും ഉപനയനവും സമാവർത്തനവും നടത്തിയെടുക്കുമ്പോൾ വികരങ്ങളും വിപരീതങ്ങളുമായ ആ ശബ്ദം ഖരിത അന്തരീക്ഷത്തിൽ നിന്ന് എന്തറിവും എന്ത് ആനന്ദവും എന്ത് സാഹിത്യവും കിട്ടുമെന്നാണ് നിങ്ങൾ പറയുക. ചോദ്യം ആസ്ഥാനത്താണോ നിങ്ങൾ പറഞ്ഞത്? മാറുമ്പോൾ നിങ്ങൾ വിളിക്കുന്നത് എല്ലാവരെയുമാണ്, ഒരേ തരത്തിൽ ചിന്തിക്കുന്നവരെയല്ല, ഒരേ തരം സംസ്കാരത്തിന്റെ പ്രതീകങ്ങളെയല്ല. വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവരും നോൺ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവരും ഇതിൽപ്പെട്ടവരെ എല്ലാം വിളിച്ചുകൂട്ടുമ്പോൾ ഒരു മൂലയിൽ വെജിറ്റേറിയനും വേറൊരു മൂലയിൽ നോൺ വെജിറ്റേറിയനും മറ്റൊരു മൂലയിൽ പ്രകൃതിയും ഒക്കെ വിഭവമൊരുക്കാൻ ആളുകളെയും അതിന്റെ ബഹളങ്ങളും ആ ബഹളാപമായ അന്തരീക്ഷത്തിൽ അതിന്റെ പിടിച്ചുപറികളും ആ വഴക്കും കൊല്ലാക്കും അതിന്റെ ഇടയിലുള്ള രാഷ്ട്രീയ വിപരീതങ്ങളായ അഭിപ്രായങ്ങളും അതിന്റെ ഒച്ചകളും സംഭ്രമജനകങ്ങളായ വൈകാരിക തലങ്ങളും എല്ലാം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിന്റെ നടുക്കാണിന്ന് എല്ലാ മനുഷ്യന്റെ സംസ്കാരങ്ങളും നടമാടുന്നു. മൃത്യു കഴിഞ്ഞവനെ ഇറക്കിക്കിടത്തുന്നത് പോലും ആ മൃത്യു സമയത്തും മൃത്യു കഴിഞ്ഞും എം എം വാ വിസ്മരൻ ഭാവം തജത്യന്തേ കളയപരം തന്തമേ വൈദി കൗന്ദേയ സദാ തദ്ഭാവഭാവിക എന്ന തലത്തിൽ ആ മരണസമയത്തെന്ത് ഭാവിക്കുന്നുവോ ആ ശരീരത്തിലേക്കാണ് നീ പോകുന്നത് എന്ന് പറയുമാറ് ശാന്തമായ ഒരു അന്തരീക്ഷത്തിലല്ല അവൻ ഈ ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പതമുങ്ങുന്നത്. എൻ്റെ അച്ഛൻ മരിക്കാറായിരിക്കുന്നു, എൻ്റെ അമ്മ മരിക്കാറായിരിക്കുന്നു, മരണം ഒരു സത്യമായിരിക്കുന്നു. എന്നെങ്കിലും വെടിയേണ്ടതാണ് ഈ ശരീരം. ഈ രോഗം കൊണ്ട്, ഈ വേദന കൊണ്ട്, ഈ വിഷമം കൊണ്ട്, ഈ വ്യഥ കൊണ്ട് പ്രായമെത്തിയിട്ട് എന്റെ പിതാവ്, എന്റെ പിതാമഹൻ, എന്റെ മാതാവ്, എന്റെ മാതാമഹി, മാതാമഹൻ മരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നോർത്ത് ആ കുട്ടികളൊരു വിളക്കും കത്തിച്ചു വെച്ച് ശാന്തമായി ഇറക്കിക്കിടത്തി ആഗ്രഹങ്ങളെ ചോദിച്ച് ശാന്തമായി പറഞ്ഞുവിടാനൊരുങ്ങുകയല്ല. മൂക്കിലും വായിലുമെല്ലാം യുദ്ധക്കളത്തിലേതുപോലെ ട്യൂബുകളും തള്ളിക്കയറ്റി അവിടെയും ഇവിടെയും മുറിച്ച് കഷ്ണങ്ങളിൽ ചേർത്ത് ചുറ്റുപാടും ആഹാഹേദി നിലവിളികളുമായി കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അവന്റെ ചിന്തകളും വികാരങ്ങളും ആ അന്തരീക്ഷത്തിനനുഗുണമായാണ് അവൻ മൃത്യുവിലേക്ക് കടന്നു പോകുന്നതെങ്കിൽ ഗീതയിൽ പറയുന്ന കൃഷ്ണന്റെ വചനങ്ങൾ ഒരു ഭാഗത്ത് സത്യമാണെന്ന് ആചാര്യവര്യന്മാരിൽ നിന്ന് പ്രഭാഷകന്മാരിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും അത് അന്ധമായെങ്കിലും വിശ്വസിക്കുകയും ചെയ്തിട്ട് ആ കിടപ്പ് കിടക്കുന്ന ഒരുവൻ നാളെ ജനിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കുമെന്ന്. അതൊന്നും ശരിയല്ല, അന്ധവിശ്വാസമാണ്, സത്യമല്ല എന്ന് പറഞ്ഞിട്ട് പോയി കിടന്നുള്ളൂ. മരിക്കാൻ പോകുന്നവൻ എന്ത് ചിന്തിക്കുന്നുവോ അതുപോലുള്ളൊരു ജനനമുണ്ടാകുമെന്ന് പഠിച്ചിട്ട് അത് ഉൾക്കൊണ്ടിട്ട് അതിന്റെ സംസ്കൃതി വേറിയിട്ട് അതിന്റെ ജനിതക വികാരങ്ങൾ നിലനിന്നിട്ട് അവൻ കാണുന്നത് അത്രയും സകലിത ശരീരങ്ങളും വിഷമ അവസ്ഥകളും നിലവിളികളും വക്കാണങ്ങളും ബഹളങ്ങളും അതിൻ്റെ ഇടയിൽ കീറലും മുറിക്കലും കൊണ്ടുപോകലും കൊണ്ടുവരലും അപ്പുറത്തൊടിഞ്ഞവനും പറഞ്ഞവനും ഒക്കെ ഇതിന്റെ നടുക്ക് കിടന്ന് ഇതിനോട് മല്ലടിച്ച് ഇത് മാത്രം വിചാരിച്ച് മരിക്കുമ്പോൾ ജനിക്കുന്നത് തന്നെ ഒടിഞ്ഞു പറഞ്ഞായിരിക്കുമോ? ഗീതയിൽ ശരിയാണ് പറഞ്ഞത്. എനിക്ക് ആലോചിച്ചു നോക്കണം. ഞാനും നിങ്ങളും അങ്ങനെ വലിക്കുന്ന അറിയില്ല. നമ്മുടെ മരണത്തെ പറ്റി നമുക്ക് നിശ്ചയമൊന്നുമില്ല. പക്ഷെ ആ മരണം ശോചനീയമാണ്. ശാന്തമായൊന്ന് മരിക്കാൻ അനുവദിക്കാത്ത വിദ്യാഭ്യാസം, ശാന്തമായൊന്ന് ജനിക്കാൻ അനുവദിക്കാത്ത വിദ്യാഭ്യാസം. നാളെ ഈ പ്രകൃതിയെ, പ്രപഞ്ചത്തെ കൺകുളിർക്ക് കാണാൻ ഈ മണ്ണിലേക്ക് പൂജാതനാകുന്നവനെ സ്വീകരിക്കാനിരിക്കുന്നത് കത്തിയും കൂടവും അനസ്തേഷ്യയും എല്ലാമായിരിക്കുന്ന ഒരു ലോകം. വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ കോറിയിട്ട ഇതിഹാസങ്ങളിൽ അത്രയും മാനവ പ്രകൃതിയെ കുത്തുവാളയടിപ്പിക്കുന്ന വ്യാവസായിക മേന്മയുടെ ഇതിഹാസങ്ങൾ, അതുടവാക്കുന്ന അന്തക്ഷോഭങ്ങളിലേക്ക് വൈശ്വാനരനെ തൈജസ്വനായിരിക്കുന്ന മധ്യം, കാവ്യഭാവനയുടെ ചിറകുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ശാസ്ത്രകാരന്റെ വിഷലിപ്തങ്ങളായ ചിന്തകളെ കാവ്യവേളിയുടെ സുഭഗ ശരീരത്തിൽ ചേർത്തു വെച്ച് പഠിക്കുവാൻ നിങ്ങൾക്കാകുമെങ്കിൽ എത്ര മോശമായിരിക്കുന്നു നമ്മുടെ ജനന മരണങ്ങൾ. ജീവിതം ആനന്ദമാണെന്ന് പഠിപ്പിക്കുകയും ആനന്ദത്തിന്റെ ഭാഗമാണ് ഗാർഹസ്ഥ്യമെന്ന് ഓർമ്മിപ്പിക്കുകയും അതിലൊരു ആനന്ദ പ്രതീകമാണ് ദമ്പതിക്രിയയെന്ന് ഓർമ്മിപ്പിക്കുകയും ആ ആനന്ദപൂർവകമായ ദമ്പതിക്രിയയിൽ നിന്ന് എങ്ങനെയാണോ രജ്ഞകുണ്ടത്തിൽ നിന്ന് ഹവിസുണ്ടാകുന്നത് അങ്ങനെയാണ് പുത്രോത്പാദനമെന്ന് പഠിപ്പിക്കുകയും ആ ആദിമരേതസ് രൂപാന്തരപ്പെടുന്നത് അത്രയും സൗഭാഗ്യത്തിന്റെ നാടുകളിലൂടെയാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്ത് ഓർമ്മകളെ അരിച്ച് പെരുക്കി കൊണ്ടുപോകുന്ന ഒരു മാതാവിന്റെ ആനന്ദപൂർവകമായ ജീവിതാന്തോളനത്തിനിടയിൽ സൗഭഗ സന്താനമായി ജനിക്കുന്ന ഒരുവന്റെ രംഗത്ത് മരുന്നുകളും വേദനകളും വിഷമതകളും പരീക്ഷണങ്ങളും പരിശോധനകളും പേടിപ്പിക്കലുകളും എല്ലാം നിറഞ്ഞ് കലാപകലുഷിതമായ ഒരു മനസ്സിൽ ആഹാരങ്ങൾ കൊണ്ട് വിഷലിപ്തമായ ഉദരമെന്നൊരു യുദ്ധഭൂമിയിൽ ഒരു പടയാളിയുടെ വേദനയും യാതനയും ഏറ്റുവാങ്ങി സ്വന്തം മാതാവിന്റെ ഉദരത്തിൽ മാതാവ് കഴിക്കുന്ന ആഹാരങ്ങളോട് വരെ പടപൊരുതി പൂജാതനാകേണ്ടി വരുന്ന വിദ്യാഭ്യാസമുള്ള കുടുംബത്തിലെ വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചുപോയി എന്ന പാപത്തിനേൽക്കേണ്ടി വരുന്ന വിഷമത, സ്വച്ഛന്ദമായി തന്റേത് മാത്രമായ മാതാവിന്റെ ഉദരത്തിൽ പോലും കിടത്തിയുറക്കാതെ ഉൽബത്തിനുള്ളിലേക്ക് വരെ, പ്ലാസന്റക്കുള്ളിലേക്ക് വരെ രശ്മി സമൂഹങ്ങളും ഔഷധങ്ങളും വികലങ്ങളായ ചിന്തകളും വികാരങ്ങളും കടത്തിവിടുന്ന പേർപ്പിശാലിക്കൽ വിദ്യാഭ്യാസമുള്ളവരെന്ന് നടിക്കുന്ന പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ലോകങ്ങൾ ഇതിഹാസം മുഴുവൻ ഞാൻ വായിച്ചാൽ നിങ്ങൾക്ക് ബോധം കേട്ടു. എനിക്ക് രസമുണ്ട്. കാരണം ഈ ലോകത്തെ അറിഞ്ഞ് ഇത്തരം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒരു മാതാവിന്റെ ഉദരം പോലും പരിശുദ്ധമല്ലെന്നും ഒരു മാതാവിന്റെ ഉദരം പോലും യുദ്ധക്കളമാണെന്നും മാതൃ മനസ്സ് പോലും അഭിശപ്തമാണെന്നും പറയേണ്ടി വരുന്ന ഒരു ഐതിഹാസിക കാലഘട്ടം. ഇനിയും പറഞ്ഞാൽ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കലാവും. നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ മക്കൾ ഗർഭിണികളാകുമ്പോൾ ആ മനസ്സിനെ ശാന്തമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിൽ ആരാണ് ആ ഉദരത്തെ യുദ്ധക്കളമാക്കാതിരുന്നിട്ടുള്ളത്? നിങ്ങളിൽ ആരാണ് നാളെ പൂജാതനാകാൻ പോകുന്ന ഒരു കുഞ്ഞിനെ ഈ ലോകത്തിന്റെ ശാന്തിതമായ ശാദ്വര ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്തു? ശപിക്കപ്പെട്ട മർത്തിയ നിന്റെ ശാസ്ത്രമത്രയും ശാപഗ്രസ്തമായ ഒരു സങ്കല്പനം മാത്രമല്ല. ബ്രഹ്മാവിന്റെ പകലും രാത്രിയും മനുഷ്യന്റെ നൂറ് പകൽ, അതുപോലെ നമ്മുടെ ക്ലാസിന്റെ ഒരു മാസം എന്നുള്ളതാണ്. അതായത് ഈ കുഴവും വൈശ്വാനരനും തൈജസ്സും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഓം ഭദ്രം കർമ്മേ വിശ്ണുയാ മദേവ ഭദ്രം വശേമാക്ഷിപുര്യജത്രാഹ സ്ഥിരൈരംഗൈസ്തുത്വം സ്വസ്തനൂഭി യസേമ ദേവഹിതം യദായുഃ സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തിന ഉഷാ വിശ്വവേദാഃ സ്വസ്തിന താക്ഷ്യോ വരിഷ്ഠനേമിഃ സ്വസ്തിനോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തിഃ.